2020 ഒക്ടോബർ 4 ഞായർ, വാരാന്ത്യ കൗമുദി 3 പേജിൽ നിന്ന്. കോവിഡിനെ വെട്ടാൻ കാർട്ടൂൺ. കാർട്ടൂണിസ്റ്റ് മനോജ് മത്തശ്ശേരിയിലുമായുള്ള അഭിമുഖം. തയ്യാറാക്കിയത് വിജയ് സി എച്ച്. കേരളത്തിന്റെ കാർട്ടൂൺ കലാവിധിയിലെ നായക നിരയിൽ മനോജ് മത്തശ്ശേരിൽ എന്നൊരു കലാകാരനെ നാളെ നാം കണ്ടുമുട്ടുമ്പോൾ അതിശയിക്കേണ്ടതില്ല. മികച്ച കാർട്ടൂണിനുള്ള കേരള സർക്കാരിന്റെ പുരസ്കാരം 2 തവണയും മാവേലി കണ്ട കേരളമെന്ന ഇതിവൃത്തം ചാതുര്യമായി ആവിഷ്കരിച്ച് സംസ്ഥാന തലത്തിൽ നടന്ന ഏറെ പ്രശസ്തമായ മറ്റൊരു മത്സരത്തിൽ 1 സമ്മാനവും തുടർച്ചയായി നേടിയ മനോജ് പാതയോരങ്ങളിലെ മതിലുകളിൽ COVID-19 ബോധവൽക്കരണ സന്ദേശങ്ങൾ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ അടിവര വീഴുന്നത് സ്വാഭാവികമായും ആ പ്രതീക്ഷയ്ക്കാണ്. ഇലക്ട്രോണിക് ലോകത്തെ വിശ്രുതവചനമായ SMS മനോജ് ഇതാ തന്റെ വരയിൽ പുതിയ മാനം കൊടുത്തിരിക്കുന്നു. സോപ്പ്, മാസ്ക്, സോഷ്യൽ ഡിസ്റ്റൻസ്, ഏറ്റവും ലളിതമായ വരകളാൽ ഏറ്റവും ശക്തിയേറിയ സന്ദേശം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന കലയാണ് കാർട്ടൂൺ. സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷനും 300 മികച്ച കലാകാരന്മാർ അംഗങ്ങളായുള്ള കേരള കാർട്ടൂൺ അക്കാദമിയും സംയുക്താടിസ്ഥാനത്തിൽ നടത്തുന്ന കോവിഡ് പ്രതിരോധ അവബോധ പ്രവർത്തനങ്ങളിൽ സംസ്ഥാനത്ത് ഏറ്റവും അധികം ജനശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന 2 ചുമർദൃശ്യങ്ങളാണ് മനോജിന്റെ SMS അദ്ദേഹം തന്നെ വിഭാവനം ചെയ്ത അതിന്റെ മലയാള രൂപവും. ആകർഷകമായ ഈ രചനകൾ കാലൻ കൊറോണയുടെ കോലച്ചിരി നമ്മുടെ പുഞ്ചിരിയാക്കുന്നു. കാർട്ടൂണിസ്റ്റും ചിത്രകാരനും എഴുത്തുകാരനും കലാധ്യാപകനും KCA അംഗവും കൂടിയായ മനോജ് തന്റെ വൈവിധ്യമാർന്ന അനുഭവങ്ങൾ ഇവിടെ പങ്കുവയ്ക്കുന്നു. കാർട്ടൂണിലൂടെ കോവിഡ് അവബോധം. ലോക ചരിത്രത്തിൽ ഇതുവരെയുണ്ടായ മഹാമാരികൾ ആവിഷ്കാര ചിന്തകളെ സ്വാധീനിക്കുകയും ക്ലാസിക്കുകളെന്ന് വിലയിരുത്തപ്പെട്ട സൃഷ്ടികൾക്ക് കാരണമാകുകയും ചെയ്തിട്ടുണ്ട്. കോവിഡ് കാലത്ത് കാർട്ടൂണിന്റെ ശക്തി കൂടി ഉപയോഗപ്പെടുത്തുകയാണ് KCA. ലോകത്ത് ഇതുവരെ 800,000 മനുഷ്യരുടെ ജീവൻ ഈ മാരകവ്യാധി അപഹരിച്ചു കഴിഞ്ഞു. രോഗബാധിതരുടെ എണ്ണം രാജ്യത്തും സംസ്ഥാനത്തും കുത്തനെ കൂടിക്കൊണ്ടുമിരിക്കുന്നു. കൊറോണയ്ക്ക് കടിഞ്ഞാണിടാൻ എല്ലാ ആവിഷ്കരണ കലകളുടെയും സാധ്യതകൾ ആരായേണ്ട സമയമാണിത്. ആക്ഷേപഹാസ്യമാണ് കാർട്ടൂൺ, പക്ഷെ അതിന്റെ ഭാഷ പ്രേക്ഷകർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒന്നാണ്. കാർട്ടൂണിന്റെ ഈ പ്രത്യേകതയാണ് കോവിഡ് ബോധവൽക്കരണത്തിനായി ഞങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത്. SMS എന്നൊരു പ്ലോട്ട് മാത്രമല്ല ഞാൻ വരച്ചിട്ടുള്ളത്. സോപ്പും മാസ്കും സാമൂഹിക അകലവും എങ്ങനെ രോഗബാധ ഒഴിവാക്കുന്നുവെന്ന് വ്യക്തമാക്കുന്ന നിരവധി കാർട്ടൂണുകൾ വെവ്വേറെയും വരച്ചു കഴിഞ്ഞു. ചിരിപ്പിക്കുന്നതിലേറെ മനുഷ്യരെ ചിന്തിപ്പിക്കുന്നവയാണ് ഈ വകരചനകൾ. ഏറെ അടുപ്പമുള്ള കമിതാക്കൾ അനുസരണയോടെ സാമൂഹിക അകലം പാലിച്ചു നിൽക്കുന്ന എന്റെ ഒരു വര യുവജനങ്ങളാണ് ഏറ്റെടുത്ത് വൈറലാക്കിയത്. SMSഉം പ്രത്യേകം പ്രത്യേകമായി വിശദീകരിക്കുന്ന കുറെ പുതിയ വരകൾ പണിപ്പുരയിലുണ്ട്. എല്ലാം ശരിക്കും ഷോർട്ട് മെസ്സേജ് സർവീസുകൾ തന്നെയാണ്. കാർട്ടൂൺ അക്കാദമി ഏറെ സജീവം. കേരളത്തിന് ഏകദേശം 100 വർഷത്തെ കാർട്ടൂൺ ചരിത്രമുണ്ട്. KCA അംഗത്വം ലഭിക്കുന്നതിന് പോലും ഒരാൾ തന്റെ പ്രതിഭ തെളിയിക്കണം. സെമിനാറുകളും ശില്പശാലകളും പ്രദർശനങ്ങളും പഠനയാത്രകളും പതിവായി സംഘടിപ്പിക്കുന്നുണ്ട്. കോവിഡിന് തൊട്ടു മുന്നേ ഊന്നൽ കൊടുത്തിരിക്കുന്നത് പുതിയ തലമുറയ്ക്ക് കാർട്ടൂൺ ആസ്വാദനത്തിനും ആവിഷ്കാരത്തിനും ആവശ്യമായ നിർദ്ദേശക രേഖകൾ കൊടുക്കാനായിരുന്നു. ലോക കാർട്ടൂണിസ്റ്റ് ദിനമായ May 5 കാർട്ടൂൺ 2017 എന്ന ദേശീയ കാർട്ടൂൺ മേള കൊച്ചിയിൽ അരങ്ങേറിയപ്പോഴാണ് ശ്രദ്ധയാകർഷിച്ചത്. തനതായ കാർട്ടൂണിംഗ് സ്ട്രോക്കുകൾ. ഓരോ കലാകാരനും തന്റേതായ ഒരു വീക്ഷണമുണ്ട്, വരയുടെ ധാരണയുമുണ്ട്. അവർ ഉപയോഗിക്കുന്ന ചില മോഡുകളും ഡയലോഗുകളുമുണ്ട്. എന്നാൽ തികച്ചും വ്യക്തിഗതമായ കാർട്ടൂണിംഗ് സ്ട്രോക്കുകളുമുണ്ട് എന്നതാണ് വാസ്തവം. പെൻസിൽ കൊണ്ടോ പേന കൊണ്ടോ ബ്രഷ് കൊണ്ടോ ആർട്ടിസ്റ്റ് നമ്പൂതിരി ഒരു കൊച്ചു വര വരച്ചാൽ പോലും നമുക്കറിയാം അത് അദ്ദേഹം വരച്ചതാണെന്ന്. സൂക്ഷ്മമായ സ്ട്രോക്ക് ശൈലി ഒരു കലാകാരന്റെ സ്വഭാവമാണ്. കാർട്ടൂണിലെ ഐക്കണോഗ്രഫി. ദൃശ്യബിംബങ്ങളും പ്രതീകാത്മക രൂപങ്ങളും ദൃഷ്ടാന്തങ്ങളും മറ്റേതൊരു ആവിഷ്കാര കലയിലുള്ളതിനേക്കാളേറെ കാർട്ടൂൺ രചനകളിൽ ഉപയോഗിക്കുന്നുവെന്ന് നിരീക്ഷണം ശരിയാണ്. എന്നാൽ പലപ്പോഴും അതൊരു ബിംബമായി കരുതിക്കൂട്ടി കൊണ്ടുവരുന്നതല്ല. കാർട്ടൂൺ വളരെ ശക്തിമത്തായൊരു കലയായതിനാൽ ഐക്കണോഗ്രഫി ഇവിടെ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നെന്ന് മാത്രം. പട്ടികളെയും പൂച്ചകളെയും എലികളെയും കണ്ടാലുടനെ പ്രേക്ഷകർ പറയും ഇത് വരച്ചത് ടോംസ് ആണെന്ന്. ആണുങ്ങൾക്ക് ഉയരവും പെണ്ണുങ്ങൾക്ക് രൂപലാവണ്യവും ഇത്തിരി കൂടുതലായി കണ്ടാൽ അത് നമ്പൂതിരിയുടെ വരയാണ്. MB ദേവന്റെ വരകളിലെല്ലാം കുള്ളൻ കഥാപാത്രങ്ങളാണ്. ടോംസിന്റെ മനുഷ്യർക്ക് ഉണ്ട കണ്ണുകളാണ്. കോമൺ മാനെ കണ്ടാൽ അറിയാം അത് RK ലക്ഷ്മണന്റെ സൃഷ്ടിയാണെന്ന്. ജി അരവിന്ദന്റെ ചെറിയ മനുഷ്യരും വലിയ ലോകവും അല്ലെങ്കിൽ നമ്പൂതിരിയുടെ നാണിയമ്മയും ലോകവും പരിശോധിക്കുന്ന പക്ഷം ഈ പോക്കറ്റ് കാർട്ടൂണുകളിൽ ബിംബങ്ങളോ കഥാപാത്രങ്ങളോ ഒരേ രൂപത്തിലും ഭാവത്തിലും ആവർത്തിക്കപ്പെടുന്നതായി കാണാം. പ്രവചന സ്വഭാവമുള്ള കാർട്ടൂൺ. നടന്നിട്ടില്ലാത്ത ഒരു സംഭവം കാർട്ടൂണിൽ ആവിഷ്കരിക്കാൻ പ്രയാസമാണ്. കലാകാരൻ ജീവിക്കുന്ന കാലഘട്ടത്തിലെ സാമൂഹ്യ വ്യവസ്ഥിതിയുടെയും രാഷ്ട്രീയ മാറ്റങ്ങളുടെയും നേർക്കാഴ്ചകളാണ് രചനകളായി രൂപാന്തരപ്പെടുന്നത്. പ്രവചന സ്വഭാവമുള്ള ഒരു സംഭവം കാർട്ടൂണായി വിഭാവനം ചെയ്യുന്നത് അസാധാരണമാണ്. ജവഹർലാൽ നെഹ്റുവിന്റെ നിര്യാണത്തിന് 10 ദിവസം മുന്നേ 1964 ഇന്ത്യൻ കാർട്ടൂൺ കുലപതി എന്നറിയപ്പെടുന്ന ശങ്കർ വർച്ച പ്രവചന സ്വഭാവമുള്ള ഒരു കാർട്ടൂൺ സഹൃദയർ ഓർക്കുന്നുണ്ടാകും. ഒരുപാട് ചൂടുപിടിച്ച രാഷ്ട്രീയ ചർച്ചകൾക്ക് ഇന്ധനം നൽകിയ ഒരു ആവിഷ്കാരമായിരുന്നു അത്. എന്നെ വിടരുത് ശങ്കർ എന്ന് നെഹ്റു തന്നെ ഈ വരയെക്കുറിച്ച് അഭിപ്രായപ്പെട്ടിരുന്നു. കാർട്ടൂണിലെ ആക്ഷേപം. കേരളത്തിലെ പ്രാചീന അവതരണ കലകളായ ചാക്യാർകൂത്തിലും ഓട്ടൻ തുള്ളലിലുമുള്ള ആക്ഷേപഹാസ്യം മാത്രമേ കാർട്ടൂണിലുമുള്ളൂ. പണ്ട് ചാക്യാർക്കും തുള്ളൽക്കാരനും എങ്ങനെ വേണമെങ്കിലും ആരെയും വിമർശിക്കാമായിരുന്നു. പക്ഷേ ഇന്ന് രാഷ്ട്രീയക്കാരുടെ കിടമത്സരം കാർട്ടൂണിസ്റ്റുകൾക്ക് ആ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നുവെന്നതാണ് സത്യം. ചില സംഘടനകളുടെ ശക്തമായ ഇടപെടൽ മൂലം ധാർമ്മിക സന്ദേശമുള്ളൊരു കാർട്ടൂണിന്റെ ആവിഷ്കാര മികവ് വിലയിരുത്തി ഉന്നത സമിതി പ്രഖ്യാപിച്ച പുരസ്കാരം പോലും പിൻവലിക്കപ്പെടുന്നു. ഇക്കൊല്ലം മികച്ച കാർട്ടൂൺ സൃഷ്ടിക്ക് അംഗീകാരവുമില്ലത്രേ. കലാകാരൻ എന്ന നിലയിൽ ഒരാളെയും വ്യക്തിപരമായി ആക്ഷേപിക്കാൻ ഒരു കാർട്ടൂണിസ്റ്റിനും താല്പര്യമില്ല. മാന്യമായ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഒരു യാഥാർത്ഥ്യത്തിന്റെ നർമ്മം കലർത്തിയുള്ള സാമൂഹിക വിശകലനം മാത്രമാണ് കലാകാരൻ ചെയ്യുന്നത്. ചെറിയ ഡയലോഗുകളാലും അതിലും ചെറിയ കുറച്ചു വരകളാലും ഒരു ദൃശ്യം നിർമ്മിക്കേണ്ടതുണ്ട്. ഇക്കാരണത്താൽ പെയിന്റിങ്ങിനേക്കാളും വളരെ ദുഷ്കരമാണ് കാർട്ടൂൺ രചന. ചുമർചിത്രങ്ങളും അക്രിലിക് വർക്കുകളും നൈഫ് വർക്കുകളും ഞാൻ ചെയ്യാറുണ്ട്. വരയിൽ ഒരു ഇന്റർനാഷണൽ പുരസ്കാരവും നേടാനായിട്ടുണ്ട്. കാർട്ടൂണിന്റെ പരിഷ്കൃതി. കാർട്ടൂണിന് മാത്രമല്ല ഒരു പുരോഗമന ആവിഷ്കാര രൂപത്തിനും അതിന്റെ കലാപരവും ശാസ്ത്രീയവുമായ സങ്കീർണത പ്രാചീന രൂപത്തിൽ കാത്തുസൂക്ഷിക്കാൻ കഴിയില്ല. ഇംഗ്ലണ്ടിലെ പഞ്ചുവാരികയാണ് 1841 കാർട്ടൂൺ എന്ന നർമ്മ ചിത്രകലാശാഖയ്ക്ക് തുടക്കമിട്ടത്. ഫ്രഞ്ച് കാരിക്കേച്ചർ മാഗസിനായ ലെ ശരിവാരി ആദരിച്ചുകൊണ്ടിതിനെ ദ ലണ്ടൻ ശരിവാരി എന്ന് വിളിച്ചു. ഒരു കാലത്ത് കഥയറിയാതെ കിരീടത്തിന്റെയും മുഖമെഴുത്തിന്റെയും വർണ്ണപ്പകിട്ട് മാത്രം നോക്കിയിരുന്നവർ കാലക്രമേണ കഥകളിയുടെ വലിയ ആരാധകരായി മാറി. കഥകളി എന്ന ദൃശ്യകല ലോകപ്രസിദ്ധി കൈവരിക്കാനുള്ള പ്രധാന കാരണം പുരോഗമനപരമായ ലളിതവൽക്കരണങ്ങളാണ്. കാർട്ടൂണിലും ഇതുപോലെയുള്ള ജനകീയവൽക്കരണങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഈ കലയുടെ പരിഷ്കൃതിയിൽ സാരമായ വിട്ടുവീഴ്ചകൾ നടന്നിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ചിരിപ്പിക്കുന്ന ഒന്നോ രണ്ടോ സിനിമാ ഫ്രെയിമുകൾ ഡയലോഗുകൾ സഹിതം ചേർത്തു വച്ചുണ്ടാക്കുന്ന സാധനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞോടുന്നു. ഒരു ആവിഷ്കാരത്തിന് ലഭിക്കുന്ന പൊതുസ്വീകാര്യതയും ആ സൃഷ്ടിയുടെ പരിഷ്കൃതിയും തമ്മിലുള്ള ബന്ധം പഠനവിധേയമാക്കേണ്ടതുണ്ട്. സാമൂഹിക ഇടപെടലുകൾ. ക്യാൻസർ ആശുപത്രികൾ, അനാഥാലയങ്ങൾ, വൃദ്ധസദനങ്ങൾ മുതലായ ഇടങ്ങളിൽ സ്വന്തം നിലയിൽ പോയി അവർക്ക് വേണ്ടി എന്തെങ്കിലും വരയ്ക്കാറുണ്ട്. വേദന തിന്ന് ജീവിക്കാൻ വിധിക്കപ്പെട്ടവർക്ക് അല്പനേരത്തേക്കെങ്കിലും അതിൽ നിന്നൊരു ഒഴിവ് കൊടുക്കേണ്ടത് കർത്തവ്യമാണെന്ന് തോന്നുന്നു. ലോക്ഡൌണിന് മുന്നേ എല്ലാ ഞായറാഴ്ചകളിലും അവരെ തിരക്കിയുള്ള സന്ദർശനങ്ങൾ പതിവായിരുന്നു. ഇതുപോലെയുള്ള ഇടപെടലുകളും കാർട്ടൂൺ ക്യാമ്പയിനുകളും ഏറെ സംതൃപ്തി നൽകുന്നു. കൊച്ചു കലാകാരന്മാർക്ക് കാർട്ടൂൺ കൂടാതെ ചിത്രരചനാ ക്ലാസുകളും എടുക്കുന്നുണ്ട്. സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു കലാകാരനാകാനാണ് സദാശ്രമം. ചരിത്രത്തിൽ ആദ്യമായി ഒരു പകർച്ചവ്യാധിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിന് കാർട്ടൂണിന്റെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും ആ ചുമതലാബോധം ഉള്ളിലുള്ളതുകൊണ്ടാണ്. ഹൈക്കു കവിതാ രചനകളും ഇത്തിരി എഴുത്തും ഒരു സിനിമാ നിർമ്മാണത്തിനുള്ള തയ്യാറെടുപ്പിലുമാണിപ്പോൾ. പ്രോത്സാഹന വാക്കുകൾ പറയുന്ന ഭാര്യ അനുവും എപ്പോഴും വരച്ചുകൊണ്ടിരിക്കുന്ന പുത്രൻ ഭരതും എന്റെ സർഗശക്തി.